ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഒരു പ്രാവശ്യമുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പഠനയാത്രയുടെ ആരംഭ ദിവസം ജോയിൻ ചെയ്ത എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥനയിൽ കേട്ടതുപോലെയും ഇൻട്രൊഡക്ഷനിൽ കേട്ടതുപോലെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായ ബലം നൽകിത്തരട്ടെ. ഒരു മാനുഷിക ബുദ്ധി വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലുപരി ഈ പഠനം നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണം. അതാണ് ഈ കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന സമയം തന്നെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ആത്മീയമായി ആ മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചുള്ള ഒരു പഠനയാത്രയാണിത്. അത് ഈ പഠനയാത്ര ദൈവം തന്നെ ലീഡ് ചെയ്യട്ടെ, നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട രാജു മൈക്കിൾ സാർ ഓർപ്പിച്ചല്ലോ, നമ്മൾ ഇന്ന് രാത്രി മുതൽ വെള്ളിയാഴ്ച വരെ പഠിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതം, ക്രിസ്ത്യൻ ലൈഫ്. ലെക്ചർ നോട്ട്സൊക്കെ എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ള വിഷയം നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു ടെലിവിഷൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ഒരു സഹോദരി ഞങ്ങളെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, സാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാം. ആൻ്റിയുടെ പ്രാർത്ഥനാ വിഷയം എന്താ? അവരങ്ങ് വളരെ പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ ശാന്തനായിരുന്നു. അവര് നിലവിളിച്ച് ചില മിനിറ്റുകൾ കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനാ വിഷയം എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞാൻ ചോദിച്ചു, എന്താണ് മോൻ്റെ വിഷയം? അദ്ദേഹം പറഞ്ഞു, സാർ അവന് 35 വയസ്സ് പ്രായം ഉണ്ട്, എന്നാൽ അവന് ഇന്നും ഏതാണ്ട് 1.5 നീളം മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനെ പോലെയുള്ള മറ്റു പല കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എൻ്റെ ഹൃദയം തകരുകയാണ്. ഞാനൊരു പബ്ലിക് പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ എൻ്റെ വേദന ഉള്ളിൽ ഒതുക്കുകയാണ്. ആ മാതാവ് ഇങ്ങനെ ചോദിക്കുകയാണ്, സാർ എൻ്റെ കുഞ്ഞ് വളരുമോ? അവനൊന്ന് വളർന്നു കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, പ്രിയ ആൻറ്റി, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞാൻ ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ ചോദിക്കുവാനിടയായി തീർന്നു, നമ്മൾ ആത്മീയമായിട്ട് വളരുന്നില്ലെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് ഇത് തന്നെയല്ലേ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപക്ഷെ നമ്മൾ യേശുവിനെ സ്വീകരിച്ചിട്ട് വർഷങ്ങളായവരായിരിക്കും. പക്ഷെ കർത്താവ് തൻ്റെ അളവ് കൊണ്ട് നമ്മളെ അളക്കുമ്പോൾ നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ കർത്താവ് എന്തായിരിക്കും പറയുന്നത്? എനിക്കൊരു മകൻ കോട്ടയത്തുണ്ട്, എനിക്കൊരു മകൾ ഇന്ന സ്ഥലത്തുണ്ട്, വർഷങ്ങളായി, പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, വളരുന്നില്ല. ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ പഠനയാത്ര ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, കർത്താവേ എൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന മേഖലകളെ വചനത്തിലൂടെ അവിടുത്തെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണം. മാത്രമല്ല കർത്താവേ, അത് മനസ്സിലാക്കി അത് തിരുത്തി എൻ്റെ വളർച്ചയിൽ ഞാൻ പുരോഗമിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതം എന്നുള്ളതാണ് നമ്മുടെ വിഷയത്തിൻ്റെ പേര്. ക്രിസ്തീയ ജീവിതം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവ് വളരെയധികം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. നമ്മളിതേ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമതായിട്ട് ഇതിൻ്റെ പദം നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഈ പദത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, ക്രിസ്തീയ. രണ്ട്, ജീവിതം. പല രീതിയിലുള്ള ജീവിതങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ഈ ഒരു ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് കണ്ടതുപോലെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതമാണ്. ക്രിസ്തീയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇസ് റിലേറ്റഡ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. രണ്ട്, നമുക്കവിടെ കാണാൻ കഴിയുന്നു അതൊരു ജീവിതമാണ്. ജീവിതമാണെങ്കിൽ അതിനൊരു ആരംഭവും ഉണ്ടായിരിക്കും, അതിനൊരു അവസാനവും ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ അതിൻ്റെ നിർവചനം പഠിക്കുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്. ക്രിസ്തുവിൽ ആരംഭിച്ച് ക്രിസ്തുവിലായിത്തീരുന്നതിന് അല്ലെങ്കിൽ ക്രിസ്തുവിൽ മറയപ്പെടുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്തീയ ജീവിതം. എന്താണ് ക്രിസ്തീയ ജീവിതം? ക്രിസ്തുവിൽ ആരംഭിക്കണം. അത് വളരെ മസ്റ്റാണ്. നമ്മൾ അടുത്ത ചില മണിക്കൂറുകൾ അല്ലെങ്കിൽ ചില മിനിറ്റുകൾ കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി പഠിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ ആരംഭിച്ച് ക്രിസ്തുവിലായിത്തീരുക അല്ലെങ്കിൽ ക്രിസ്തുവിൽ മറയപ്പെടുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഈ ജീവിതം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള എല്ലാ ജീവിതങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഇതിനൊരു ആരംഭമുണ്ടെങ്കിൽ അതിനൊരു വളർച്ചയും ആവശ്യമുള്ളതായ കാര്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ചയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ വളർച്ച, ഒന്ന്, പെട്ടെന്നുള്ളൊരു വളർച്ചയാണ്. പെട്ടെന്നുള്ള വളർച്ചയാണ്, അതിന് ഫാസ്റ്റ് ഗ്രോയിങ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. നിങ്ങൾ ആരോ മാർക്ക് കാണുമ്പോൾ അറിയാം, അതിവേഗത്തിൽ അത് വളരുകയാണ്. പക്ഷേ എന്ത് സംഭവിച്ചതറിയാവോ? ആ പോയ പോലെ തന്നെ അതെന്ത് ചെയ്തു? താഴോട്ടും അത് പോന്നു. അതാണ് പെട്ടെന്നുള്ള ഒരു വളർച്ച. മറ്റൊരു വളർച്ചയുണ്ട്, അതിനാണ് രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പടിപടിയായിട്ടുള്ള വളർച്ച. അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓഫ് ഗ്രോത്ത്. അല്ലെങ്കിൽ ഓരോ പടി ആയിട്ട് പഠിക്കുക, കയറി പോവുക. നിങ്ങൾ ആ ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് വളരുകയല്ല, വളരെ സ്ലോ ആയിട്ട് വളരുകയാണ്. നമ്മൾ ഈ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് എല്ലാവർക്കും താല്പര്യമാണ്. എനിക്ക് പെട്ടെന്ന് വളരണം. കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിലും അറിയാം, ധാരാളം പേരെ കൃഷി ചെയ്യുന്നവരൊക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന് അവർക്കും അറിയാം, വെച്ചാൽ ഉടൻ തന്നെ അതിൻ്റെ ഫലം കിട്ടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ ഒരു സമയമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്താ കുഴപ്പമെന്നറിയോ? അതിന് ആവേശമുണ്ട്, പക്ഷെ എന്തില്ലായിരിക്കാം? ആഴമില്ലായിരിക്കാം. വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും, പക്ഷെ എന്താ സംഭവിക്കുന്നറിയോ? ആഴം കാണത്തില്ല. ഞങ്ങൾ കോട്ടയത്ത് ഇങ്ങനെ പറയാറുണ്ട്, മൂത്ത് മാനസാന്തരം 3 മാസം എന്ന് പറയാറുണ്ട്. അതിഫാസ്റ്റായിട്ട് അത് എന്ത് ചെയ്യും? പെട്ടെന്ന് വലിയ മാറ്റമൊക്കെ കാണുന്ന കാണിക്കും, പക്ഷേ അതേപോലെ തന്നെ എന്ത് ചെയ്യും? അത് പോവും. അതുകൊണ്ടാണ് പറയുന്നത് പെരിഫറൽ ഗ്രോത്ത് ആണ്. അത് അതിനകത്ത് എന്തില്ല, വലിയ ആഴമില്ല. ഭയങ്കര ആവേശമായിരിക്കാം, പുറമേ ഉള്ള ചില മാറ്റങ്ങളൊക്കെ അവർ കാണിക്കും, പക്ഷെ എന്തില്ല, അകമേ മാറ്റം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്ന അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം. ഈ പെട്ടെന്നുള്ള വളർച്ചയുടെ പ്രശ്നം, നിലനിൽക്കുന്ന ഫലം അതിന് കായ്ക്കുവാൻ അല്ലെങ്കിൽ കൊടുക്കുവാൻ സാധിക്കുന്നില്ല. നിലനിൽക്കുന്ന ഫലം, അന്നേരം പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് ധാരാളം അപകടങ്ങളുണ്ട്. ആവേശമുണ്ടായിരിക്കാം, പക്ഷെ എന്തില്ല, ആഴമില്ല. അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫലം കൊടുക്കുവാൻ സാധിക്കത്തുമില്ല. കൃഷി ചെയ്യുന്നവന് ഫലം കൊയ്യുവാനും കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ പടിപടിയായിട്ടുള്ള വളർച്ചയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പടിപടിയായുള്ള വളർച്ചയുടെ പ്രത്യേകത എന്താണെന്നറിയോ, അതിന് വലിയ ആവേശമൊന്നുമില്ല, പക്ഷെ എന്തുണ്ടായിരിക്കും എന്നറിയോ, ആഴമുണ്ടായിരിക്കും. നമുക്കറിയത്തില്ലേ, നല്ല വിലപിടിപ്പൊക്കെ ഉള്ള തടികളെ നിങ്ങൾ നോക്കിയേ, വൃക്ഷത്തെ നോക്കിയേ, അതിൻ്റെ തായ്വര ഏറ്റവും അടിയിലേക്ക് പോകുന്ന കാണാൻ കഴിയും. എത്രയും അടിയിലേക്ക് പോകുമോ അത്രയും അത് ബലപ്പെട്ട് മുമ്പോട്ട് പോകുന്നതായിട്ട് നമുക്ക് ആ വൃക്ഷങ്ങളെ കാണുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിൽ നിന്ന് നിലനിൽക്കുന്ന ഫലം കൊയ്യുവാനായിട്ട് എന്ത് ചെയ്യും, സാധിക്കും. അന്നേരം നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണം, എൻ്റെ വളർച്ച എങ്ങനെയുള്ളതായിരിക്കണം, പെട്ടെന്ന് വളരണോ അതോ പടിപടിയായിട്ട് വളരണം. വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, വേദപുസ്തകം ഒരിക്കലും പെട്ടെന്നുള്ള വളർച്ചയെ യാതൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഗ്രോത്താണ് റിസൾട്ട്, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഫലം കൊയ്യുന്ന ഗ്രോത്താണ് വേദപുസ്തകം റെക്കമെൻഡ് ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ യേശു തമ്പുരാൻ അടിസ്ഥാനത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു ഉപമ അവിടെ സംഭവം രേഖപ്പെടുത്തി പറയുന്നുണ്ട്. രണ്ടുപേര് വീട് വെച്ചതിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരാള് മണലിന്മേൽ വെച്ചു, മറ്റൊരാൾ എന്ത് ചെയ്തു, പാറമേൽ വെച്ചു. ഇത് ദയവായിട്ട് നിങ്ങൾ വായിച്ചതിന് ശേഷമേ കിടക്കാവൂ എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. അവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിക്കുന്ന ഒരു കാര്യം 24-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്, പാറമേൽ ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. രണ്ടുപേര് വീട് പണിതു, അന്നേരം പാറമേൽ പണിത മനുഷ്യനെ ബുദ്ധിയുള്ളവനെന്നും അപ്പുറത്ത് അല്ലെങ്കിൽ മണലിന്മേൽ പണിത മനുഷ്യനെ എന്താ വിളിക്കുന്നത്, ബുദ്ധിയില്ലാത്തവൻ. രണ്ടുപേരുടെയും ഭവനത്തിന്റെ നേരെ എന്തുണ്ടായി, നമ്മൾ വായിക്കുന്നുണ്ട്, കാറ്റും കോളും വെള്ളം പൊക്കവും ഒക്കെ ഉണ്ടായി. പക്ഷേ നമ്മൾ വായിക്കുന്നുണ്ട് പാറമേൽ പണിതവൻ ഒന്നും എന്ത് ചെയ്തില്ല, സംഭവിച്ചില്ല. അതാണ് 25-ഉം 26-ഉം 27-ഉം വാക്യങ്ങളൊക്കെ വായിക്കും. പ്രത്യേകിച്ച് 27-ൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു, ഏത് മണലിന്മേൽ വീണത്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുവാണെങ്കിൽ അവർ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വളർച്ചയിൽ 3 വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വളർച്ച 3 അടിസ്ഥാന ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടന്നു പോകുന്നത്. വചനം, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. 2 വിശ്വാസം. 3 വികാരം, അല്ലെങ്കിൽ ഫീലിങ്സ് എന്ന് പറയും. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, ഈ 3 കാര്യങ്ങളെ നമുക്ക് ഒരാളുടെ വളർച്ചയിൽ കാണാൻ പറ്റുന്ന 3 ഘടകങ്ങളാണ്. ഏതൊക്കെയാണ് 3 ഘടകങ്ങൾ? 1 വചനം, 2 വിശ്വാസം, 3 വികാരം. പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്നറിയാവോ, നമ്മുടെയൊക്കെ ക്രിസ്ത്യൻ ലൈഫ് പണിയപ്പെടുന്നത് ഈ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഫീലിങ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാനൊരു ചെറിയ ഡെമോ നിങ്ങളെ ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 3 എലിമെൻസിനെ കാണാം. ഈ റോളായിട്ടുള്ളത് വികാരം, ബുക്ക് വിശ്വാസം, ബൈബിള് ഫൗണ്ടേഷനെ കാണുന്നു. നിങ്ങൾ നോക്കി ഈ ഫീലിങ്സിൻ്റെ ഒരു സ്വഭാവം എന്താണ്, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എന്നാൽ പലപ്പോഴും പലരും ചെയ്യുന്ന എന്താണെന്ന് അറിയാം, ക്രിസ്തീയ ജീവിതം ഈ ഫീലിങ്സിൻ്റെ മുകളിൽ എടുത്തു വെക്കുന്നത്, അവരുടെ വിശ്വാസം, എന്താ കൈവിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വിശ്വാസം തെറിച്ചു പോകും. നിങ്ങൾ നോക്കിയേ, അവർ ബൈബിൾ വ്യാഖ്യാനിക്കുന്ന ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ഫീലിങ്സിന്റെ അടിസ്ഥാനത്തിൽ. നോക്കണം, അതിനൊരു സ്റ്റെബിലിറ്റി ഇല്ല. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ ബൈബിൾ ബേസ്ഡ് ആയിരിക്കണം. വിശ്വാസം ആ ബൈബിൾ ബേസ്ഡ് ആയിരിക്കുന്ന വിശ്വാസമായിരിക്കണം. ഫീലിങ്സ് എത്ര ചേഞ്ച് വന്നാലും എന്ത് സംഭവിക്കുന്നില്ല? വിശ്വാസത്തിനോ വചനത്തിനോ എന്ത് ചെയ്യുന്നില്ല? മാറ്റം സംഭവിക്കുന്നില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരിക്കലും വൈകാരികമായ ഒന്നിൻ്റെ അടിസ്ഥാനത്തിലാകരുത്, മറിച്ച് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മുടെ അടിസ്ഥാനം അതാണ്. ആരെങ്കിലും എന്ത് ചോദിച്ചാൽ നമുക്ക് വചനത്തിൽ നിന്ന് പറയാൻ സാധിക്കണം. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷൻ സൊസൈറ്റി ഫസ്റ്റ് പ്രയോറിറ്റി ദൈവവചനത്തിന് കൊടുക്കുന്നത്. ഇനി നമുക്ക് വളർച്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഈ വളർച്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളും അതുപോലെ തന്നെ വേദപുസ്തകത്തിൽ ചിലരുടെ സാക്ഷ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വളർച്ചയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പരാമർശിച്ചവരായ ചില ആൾക്കാർ. ഒന്ന് നമുക്ക് നോക്കാം, ലൂക്കോസ് സുവിശേഷം 2:52 നമ്മുടെ യേശുവിൻ്റെ സാക്ഷ്യം തന്നെ, അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ലൂക്കോസ് എഴുതിയിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ലൂക്കോസ് 2:52. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും എന്ത് ചെയ്തു? മുതിർന്നു വന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വളർച്ചയുടെ മൂന്ന് മേഖലകളെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏതൊക്കെയാണ് മൂന്ന് മേഖലകൾ? ഒന്ന്, ജ്ഞാനം, മെന്റൽ ഗ്രോത്ത്. പിന്നെ വളർച്ച, ഫിസിക്കൽ ഗ്രോത്ത്. ഇനി കൃപ, എന്താണ്? സ്പിരിച്വൽ ഗ്രോത്ത്. വളരെ ബാലൻസ്ഡ് ആയിട്ട് വളരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അതാ നമ്മളവിടെ വായിക്കുന്നത്, മുതിർന്നു വന്നു. അതിന്റെ അർത്ഥം ഹി ഇൻക്രീസ്, അവൻ വളർന്നു വന്നു എന്ന് കാണാൻ കഴിയുന്നു. നേരം ഫസ്റ്റായിട്ട് നമുക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നത്, യേശു ക്രിസ്തു തൻ്റെ എല്ലാ മേഖലകളിലും വളർന്നു എന്ന് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നു. രണ്ട്, പൗലൂസിന്റെ സാക്ഷ്യം നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തലൻ പൗലൂസ്, ധാരാളം ലേഖനങ്ങൾ എഴുതിയിരിക്കുന്ന പൗലൂസ് എഫേസോ സഭയ്ക്കെഴുതുകയാണ്. നമുക്കറിയാം, രക്ഷിക്കപ്പെടാത്തവർക്കോ അല്ലെങ്കിൽ വീണ്ടും ജനം പ്രാപിക്കാത്തവർക്കോ അല്ല എഴുതുന്നത്. വീണ്ടും ജനിച്ച് ഒരു സഭയിലായിരിക്കുന്ന ദൈവമക്കളോട് പറയുകയാണ് അപ്പോസ്തലനായ പൗലൂസ് ലിഹ പറയുകയാണ്. അതിൻ്റെ 4 എഫേസോ ലേഖനം 4:15 അതിൻ്റെ 15 വാക്യം നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാൻ ഇടയാകും. നോക്കിയേ, അന്നേരം നോക്കിയേ, ക്രിസ്തു എന്ന തലയോളം, അന്നേരം അവിടെ നമുക്ക് ഒരു വളർച്ചയെ കാണാൻ കഴിയുകയാണ്. അല്ലെങ്കിൽ പൗലോസ് ലിഹ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തു എന്ന തലയോളം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ വളരണം. അന്നേരം ആദ്യം യേശുവിനെ കണ്ടു. രണ്ട്, ഇവിടെ ഇതാ ഒരു കൂട്ടം വിശ്വാസികളോട് പ്രബോധിപ്പിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾ വളരണം. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം, പത്രോസിന്റെ സാക്ഷ്യം നോക്കാം. പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 3 അതിൻ്റെ 17-18 വാക്യങ്ങൾ, പത്രോസിന്റെ 2 ഏറ്റവും ഒടുവിൽ കാണുന്ന വാക്യഭാഗങ്ങളാണത്. അവിടെ എന്താ പത്രോസ് പറയുന്ന സാക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ പത്രോസ് ലിഹ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്ത സ്ഥിരത വിട്ടു വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളി. എന്നിട്ട് അവിടെ പറയുകയാണ്, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അവനെ ഇപ്പോഴും എന്നേക്കും മഹത്വമാമേൻ. കണ്ടോ, അന്നേരം പത്രോസ് ലിഹ വളരെ ആധികാരികമായിട്ട് ഒരു കമാൻഡായിട്ട് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരണം. അന്നേരം നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളെ കണ്ടു. ആരൊക്കെയാണ്? യേശു ക്രിസ്തു, അല്ലെങ്കിൽ യേശു; രണ്ട് പൗലൂസ്; മൂന്ന് പത്രോസ്. വേദപുസ്തകത്തിൽ നമുക്ക് ഒരു അലംഘനീയമായ ഒരു നിയമത്തെ കാണാൻ കഴിയുന്നു. ആ നിയമം ആവർത്തന പുസ്തകം 19:15 കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത് 2 കൊരിന്ത്യർ 13:1 അത് കോട്ട് ചെയ്തിട്ടുമുണ്ട് അപ്പോസ്തലനായ പൗലൂസ് ലീഗ. എന്താ അവിടെ എഴുതിയിരിക്കുന്നത് അറിയാവോ? എന്താ എഴുതിയിരിക്കുന്നത്? 2-3 സാക്ഷികളുടെ വായ്മൊഴിയാൽ ഏതു കാര്യവും എന്തു ചെയ്യാം? ഉറപ്പാക്കാം. നോക്കണം, ആരൊക്കെയാണ് 2-3 സാക്ഷികൾ നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ? യേശു ക്രിസ്തുവിൻ്റെ ഒരു മാതൃക, പൗലൂസ് ലീഹയുടെ മാതൃക. താൻ എഫേസോസ് സഭയ്ക്ക് എഴുതുമ്പോൾ താനെ വളരുന്നുകൊണ്ടാണല്ലോ താൻ എഴുതുന്നത്. അതേപോലെ തന്നെ പത്രോസിന്റെ സാക്ഷി. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വേദപുസ്തകം അടിവരയിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ആത്മീയമായിട്ട് വളരണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തോട് തന്നെ ചോദിക്കണം, കർത്താവേ, ഞാൻ വളരുന്നുണ്ട്, ഞാൻ ആ ക്രിസ്തു എന്ന തലയോളം വളരുന്നുണ്ട്, ഞാൻ എൻ്റെ പരിജ്ഞാനത്തിൽ വളരുന്നുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് എനിക്ക് ആവശ്യമായ കൃപ തരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പഠനയാത്രയിൽ നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം. 1 കടന്നു വരട്ടെ. നമുക്ക് നമ്മൾ ആരംഭത്തിൽ ഓർപ്പിച്ചു, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ആരംഭിച്ച് ക്രിസ്തുവിൽ മറയപ്പെടുന്ന ഒരു ജീവിതമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വളരെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജനനം ആവശ്യമാണ്. ജനിക്കാതെ ആർക്കും ജീവിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് ചില ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മൾ ജനനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള ജനനത്തെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ ജനനത്തിന് പറയുന്ന പേരാണ് ശാരീരികമായിട്ടുള്ള ജനനം, ഫിസിക്കൽ ബർത്ത് എന്ന് നമ്മൾ അതിനെ വിളിക്കും. ഈ ശാരീരികമായ ജനനത്തിന് നമുക്കറിയാം സ്ത്രീ പുരുഷ ബന്ധം വളരെ അനിവാര്യമാണ്. മെയിൽ ഫീമെയിൽ റിലേഷൻഷിപ്പ്. എന്നാൽ ആത്മീയ ജനനത്തിന് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ദൈവവചനവും പരിശുദ്ധാത്മാവും. The word of God plus Holy Spirit is equal to new birth. ദൈവവചനം വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് വചനം പ്രസംഗിക്കുക എന്നൊക്കെ അപ്പോസ്തലനായ പൗലൂസ് തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ വളരെ ആധികാരികമായി പറഞ്ഞത്. ദൈവവചനം വളരെ ആവശ്യമാണ്. അതേപോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമ്മൾ പിന്നീട് പരിശുദ്ധാത്മ തത്വശാസ്ത്രമൊക്കെ പഠിക്കുന്നുണ്ട്, അതിനകത്ത് കുറച്ചുകൂടെ വിശദമായിട്ട് ഈ വിഷയത്തെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. എങ്കിലും ഓർക്കണം, ജനനത്തിന് രണ്ട് രീതി ജനനം: ഒന്ന് ഫിസിക്കൽ ഗ്രോത്ത്, ഫിസിക്കൽ ബർത്ത്, അതുപോലെ തന്നെ സ്പിരിച്വൽ ബർത്ത്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള തെളിവ് എവിടെയാണ്? യോഹന്നാന്റെ സുവിശേഷം 3:5. യോഹന്നാന്റെ സുവിശേഷം 3:5 അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അതിന് യേശു. നമുക്ക് അവന്റെ പശ്ചാത്തലം അറിയാം, നിക്കോദിമോസുമായിട്ടുള്ള സംഭാഷണമാണ്. അതിനകത്ത് യേശു പറയാണ്, സത്യം ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. നോക്കിയേ, രണ്ട് അനിവാര്യമായ ഘടകങ്ങൾ. ഇതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പം കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? അവന് വളരെ ആവശ്യമായ രണ്ട് ഘടകങ്ങളുണ്ട്. അതാണ്, ഒന്ന് ദൈവവചനവും, രണ്ട് പരിശുദ്ധാത്മാവ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ദൈവവചനത്തിൻ്റെ പ്രാധാന്യത ഈ വീണ്ടും ജനനത്തിന് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് പഠിക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ് 1 പത്രോസ് 2:25. 1 പത്രോസ് 1:25 അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നേരെ നോക്കണം, ഇവിടെ വളരെ കൃത്യമായിട്ട് വേദപുസ്തകം അടിവരയിട്ട് ഓർപ്പിക്കുകയാണ്, ദൈവവചനം വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഗോസ്പൽ ലിറ്ററേച്ചർ ഇറക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതിൻ്റെ ഒരു കാര്യം ഇതാ, ദൈവവചനം അതിൽ നമ്മൾ പ്രിന്റ് ചെയ്യണം. പ്രസംഗിക്കുവാണെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് പറയണം. കഥകളൊക്കെ ആവശ്യമാണ്, നമ്മൾ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ക്രിസ്തീയ ജീവിതത്തിൽ ഒരാളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദൈവവചനം അവിടെ പ്രസംഗിക്കപ്പെടും. അതുപോലെ തന്നെ യോഹന്നാൻ 3:6 വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകും. പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രാധാന്യം എത്ര വലുതായിട്ട് അവിടെ യേശു ഊന്നിപ്പറഞ്ഞു എന്നുള്ളതാണ് 3-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ പ്രധാനമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം ഇവിടെ നിങ്ങൾ നോക്കിയേ, ദൈവവചനം എന്താ? ഈ ദൈവവചനവും പരിശുദ്ധാത്മാവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മളെ Hebrews 4:12 വായിക്കുന്നുണ്ട് ദൈവവചനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്. അന്നേരം ഒരാൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവുടെ ആ വചനത്തിലൂടെ ആ വ്യക്തിയിലെ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയിൽ പാപബോധമുണ്ടായിട്ട് ഒരു തീരുമാനത്തിലേക്ക് ആ വ്യക്തി എന്ത് ചെയ്യാണ്? കടന്നു വരികയാണ്. അങ്ങനെയാണ് നമുക്ക് ദൈവവചനവും പരിശുദ്ധാത്മാവോട് പ്രവർത്തിക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നമ്മൾ രക്ഷാതത്വ ശാസ്ത്രത്തിനകത്ത് കുറച്ചുകൂടെ വിശദമായിട്ട് ഈ ഭാഗം കടന്നു വരുന്നുണ്ട്, ഞാൻ മുമ്പോട്ട് പോകട്ടെ. വീണ്ടും ജനനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീണ്ടും ജനനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങൾ, വീണ്ടും ജനനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളിൽ 1-ാമത്തെ പദമാണ് പുതുതായി ജനിക്കുക എന്നുള്ളത്. പലപ്പോഴും ചില ആൾക്കാർ ഈ വീണ്ടും ജനിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ പദം അല്പം രസകരമായിട്ട് തോന്നത്തില്ല. എന്നാൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് യോഹന്നാൻ 3:3 പറഞ്ഞിരിക്കുന്നത്? യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നോക്കിയേ, വീണ്ടും ജനനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് എന്താ? പുതുതായി ജനിക്കുക, റീബർത്ത് എന്നൊക്കെ പറയും. 2-ാമതൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, അതിന് യോഹന്നാന്റെ സുവിശേഷം തന്നെ 3:6 യോഹന്നാന്റെ സുവിശേഷം 3:6 എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? നമ്മൾ മുമ്പേ വായിച്ചത് തന്നെ, ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അല്ലെങ്കിൽ വീണ്ടും ജനനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പേരാണ് ആത്മാവിനാലുള്ള ജനനം. കണ്ടോ, പുതുതായി ജനിക്കുക, പാപപ്രവൃത്തിയിൽ നിന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിച്ച് ആ വ്യക്തിയിൽ മാറ്റമുണ്ടായി ആ വ്യക്തി എന്തോ ഒരു ആത്മീയനായി മാറുമ്പോൾ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ആത്മാവിനാലുള്ള ജനനം. ഇനി 3-ാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. യോഹന്നാൻ  3:17 അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? രക്ഷിക്കപ്പെടുക. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 3-ാമത് വീണ്ടും ജനനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണെന്ത്? രക്ഷിക്കപ്പെടുക. എന്താ വാക്യം എഴുതിയിരിക്കുന്നത്? ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. നോക്കിയേ, വീണ്ടും ജനനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന 3 വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങൾ. ഒന്ന്, പുതുതായി ജനിക്കുക. രണ്ട്, ആത്മാവിനാലുള്ള ജനനം. മൂന്ന്, രക്ഷിക്കപ്പെടുക. ഇനി മറ്റു ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് അത്ര വിശദമായി കടന്നു പോകാൻ പറ്റത്തില്ല. ഉയരത്തിൽ നിന്നുള്ള ജനനം എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങളുണ്ട്. ദൈവം അനുവദിച്ചാൽ പിന്നീട് നമുക്ക് ആ ഭാഗങ്ങൾ പഠിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ഒരു ഹെഡിങ്ങിലേക്ക് കടന്നു പോകാം. എല്ലാവരും വീണ്ടും ജനിക്കണമോ? ഞാൻ ഒരു പ്രാവശ്യം ഒരാളുമായിട്ട് യേശുവിനെ കുറിച്ച് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊക്കെ നേരത്തെ വീണ്ടും ജനിച്ചവരാണെന്ന്. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകുമോ? ആ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല. എല്ലാവരും വീണ്ടും ജനിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കും, നമുക്ക് നോക്കാം. നമുക്ക് ഒന്നാമതായിട്ട് എഴുതിയെടുക്കാം, യേശു കൽപ്പിച്ചു. നമ്മളിപ്പം വായിച്ച അതേ വാക്യം തന്നെ വീണ്ടും വായിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശു കൽപ്പിച്ചു. യേശു വളരെ ആധികാരികമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ്, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യത്തില്ല? ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല. അവിടെ പ്രവേശിക്കാനുമല്ല, നിനക്ക് കാണുവാൻ പോലും എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി. എവിടെയാണ്? യോഹന്നാന്റെ സുവിശേഷം 3:3 വാക്യം. നമ്മുടെ വിഷയം മറന്നു പോകരുത്, എല്ലാവരും വീണ്ടും ജനിക്കണമോ? രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം, ദൈവവചനം പഠിപ്പിക്കുന്നു. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, നമുക്കൊരു ദൈവ വൈതലായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1:12 അതിന്റെ 12 വാക്യം. അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം. അന്നേരം യേശു ക്രിസ്തു കൽപ്പിക്കുക മാത്രമല്ല, അതേപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് ഓർപ്പിക്കുകയാണ്, എല്ലാവരും എന്ത് ചെയ്യണം, വീണ്ടും ജനിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ നോക്കാം. എന്താ മൂന്നാമത്തെ കാര്യം? അപ്പോസ്തോലന്മാരുടെ മാതൃക. ഈ വീണ്ടും ജനനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അപ്പോസ്തോലന്മാർ അവരൊക്കെ ചെയ്ത് എന്താണെന്നറിയാവോ? അവര് ഈ സദ്വർദ്ധമാനം അവരുടെ കയ്യിൽ കിട്ടിയ ഉടനെ അവരെന്ത് ചെയ്യുന്നറിയോ? അവരോടിക്കൊണ്ട് മറ്റുള്ളവർക്ക് അത് പങ്കുവെച്ചു കൊടുത്തു. അതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1:47-48 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. എന്താ അവിടെ ചെയ്തെന്നറിയാവോ? ഫിലിപ്പോസ് നഥനിയേലിനോട് എന്ത് ചെയ്തു? ഈ യേശുവിനെ കുറിച്ച് എന്ത് ചെയ്തു? പങ്കുവച്ചു. നോക്കിയേ, അപ്പോസ്തലന്മാരുടെ മാതൃകയാണ്. വീണ്ടും ജനനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ അവരെ വീണ്ടും ജനിച്ചു. ഉടനെ അവരെന്ത് ചെയ്യാന്നറിയോ? ഓടിച്ചെന്ന് അവരുടെ സഹോദരന്മാരോടും അവരുടെ ബന്ധുമിത്രാദികളോടൊക്കെ ചെന്ന് എന്ത് ചെയ്തു? ഈ യേശുവിനെ കുറിച്ച് എന്ത് ചെയ്തു? പങ്കുവച്ചു. ഞാൻ ഒരു മിനിറ്റ് നിങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ എത്ര ബന്ധുമിത്രാദികളോട് യേശുവിനെ കുറിച്ച് പറയുവാൻ നമ്മൾ സമയം കണ്ടെത്തി? നിങ്ങൾ നോക്കണം. അത് നമുക്ക് ആലോചിച്ചാൽ നമ്മൾ സുവിശേഷീകരണ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ കുറച്ചുകൂടെ വിശദമായി പഠിക്കാം. എങ്കിലും ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഫിലിപ്പോസ് നഥനിയേലിനെ നേടിയതുപോലെ നമ്മുടെ ഉത്തരവാദിത്വമാണ് മറ്റുള്ളവരെ ക്രിസ്തുവിങ്കിലേക്ക് നേടുക എന്നുള്ളത്. ഇനി നമുക്ക് നാലാമതായിട്ട് കാണുവാൻ കഴിയുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് പൗലൂസിന്റെ മിഷൻ യാത്രകൾ. അപ്പോസ്തലനായ പൗലൂസിന്റെ മിഷൻ യാത്രകൾ. പൗലൂസ് വ്യത്യസ്തങ്ങളായ മിഷൻ യാത്രകൾ നടത്തിയതായിട്ട് അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട് താൻ പോയിടത്തെല്ലാം എന്ത് ചെയ്തു, കർത്താവായ യേശു ക്രിസ്തു അവൻ സാക്ഷാൽ മശിഹയാണെന്ന് എന്ത് ചെയ്തു, വാദിച്ചു, തെളിയിച്ചു, വിവരിച്ചു. പ്രത്യേകിച്ച് ആ മൂന്ന് പദങ്ങളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവർത്തി വ്യത്യസ്ത സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. വാദിച്ചു, തെളിയിച്ചു, വിവരിച്ചു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷയെന്ന് അവരെ വ്യക്തമാക്കി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ വീണ്ടും ജനനം വളരെ അനിവാര്യമായ കാര്യമാണോ എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇത് യേശു ക്രിസ്തു കൽപ്പിച്ചതാണ്, വിശുദ്ധ വേദപുസ്തകം അനുശാസിക്കുന്ന ഒന്നാണ്, അതുപോലെ തന്നെ അപ്പോസ്തോലന്മാരുടെ മാതൃക നമുക്ക് അംഗീകരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പൗലൂസിന്റെ മിഷൻ യാത്രകൾ നമ്മളെ പ്രബോധിപ്പിക്കുന്നു. വീണ്ടും ജനനം വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഞാൻ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ഒന്നുകൂടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ഹെഡിംഗ് ആയിട്ട് എപ്രകാരം വീണ്ടും ജനിക്കാം. പലരും എന്നോട് ചോദിച്ചു, ഇതൊക്കെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ? ശരിയായിരിക്കാം, ഞാൻ ആവശ്യം ഇല്ലാന്നും പറയുന്നില്ല, ഉണ്ടെന്നും പറയുന്നില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം, ഈ ക്ലാസ്സിലൂടെ അനേകർ രക്ഷിക്കപ്പെടുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് ഇത് പറയാതെ മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എപ്രകാരം നമുക്ക് വീണ്ടും ജനിക്കാൻ സാധിക്കും? ഒന്ന്, വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, സകല മനുഷ്യരും പാപികളാണ്. എപ്രകാരം വീണ്ടും ജനിക്കാം എന്നുള്ളതിന് ഒന്നാമത്തെ പടി, സകലരും പാപികൾ. രണ്ട് വാക്യ ശകലങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് സഭാപ്രസംഗി 7:20, അതേപോലെ തന്നെ റോമാലേഖനം 3:10. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നമുക്കൊന്ന് വായിക്കാം. സഭാപ്രസംഗി 7:20 ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിൽ ഇല്ല, ഒരുത്തൻ പോലുമില്ല. റോമാലേഖനം 3:10 വീണ്ടും വിളിച്ചു പറയുകയാണ് പൗലുസ്ലിഹ, വിളിച്ചു പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഇത് നോക്കണം, മനുഷ്യന്റെ ആ കണ്ടീഷനാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. എന്താ മനുഷ്യന്റെ അവസ്ഥ? മനുഷ്യൻ പാപിയാണ്. ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നു വരാം. ഈ പാപിയായിരിക്കുന്ന മനുഷ്യനെ ദൈവം കണക്കാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അവന്റെ പാപത്തെ എങ്ങനെയാണ് ദൈവം നോക്കുന്നത് അല്ലെങ്കിൽ വീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം. ഇയ്യോബിന്റെ പുസ്തകം 10:2 അവിടെ കൊടുത്തിട്ടുണ്ട്. ഇയ്യോബ് 10:14, സങ്കീർത്തനങ്ങൾ 90:8, എന്താ അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കുന്നു, എന്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല. സങ്കീർത്തനം 90:8 വീണ്ടും പറയുകയാണ്, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വീണ്ടും ജനിക്കാത്ത ഒരാളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുകയാണ്, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവരായാലും വീണ്ടും ജനിച്ചവനല്ലേലും വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഒരു പാപിയാണെങ്കിൽ അവന്റെ പാപം മുഴുവൻ ആരുടെ മുമ്പിൽ ഇരിക്കുകയാണ്? ദൈവത്തിന്റെ മുമ്പിൽ നഗ്നവും മലർന്നവുമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ വിളിച്ചു പറയുന്നു, ഞാൻ പാപം ചെയ്താൽ നീ എന്ത് ചെയ്യുന്നു? കണ്ടുവെക്കുന്നു, എന്റെ അകൃത്യത്തെ നീ ശിക്ഷിക്കാതെ എന്ത് ചെയ്യുന്നില്ല, വിടത്തില്ല. ഗലാത്തി ലേഖനത്തിൽ ഒരു വാക്യഭാഗം ഓടി വരികയാണ്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ എന്ത് ചെയ്യും? കൊയ്യും. നേരം മനുഷ്യൻ പാപി, പാപം മുഴുവൻ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇനി 3, ഈ പാപം മൂലം മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? മരിക്കുകയാണ്. അതാണ് നമുക്ക് വേദപുസ്തകത്തിലൂടെ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം. പാപം മൂലം എന്ത് ചെയ്തു? മനുഷ്യൻ മരണത്തിന് കീഴ്പ്പെടുന്നു. പലതിനും മെഡിസിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്നാൽ ഇതിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, മെഡിസിൻ ഇല്ല. എന്നാൽ ദൈവം നമുക്കൊരു മെഡിസിൻ നൽകി തന്നിട്ടുണ്ട്. എന്താണ്? യേശു ക്രിസ്തു വിശ്വസിക്കുക. ഞാൻ അതിലേക്ക് കടന്നു വരാം. എന്തുവാട്ടെ, പാപത്തിന്റെ ശമ്പളം മരണം. റോമാലേഖനം 5:12, റോമർ 5:12 എന്താ അവിടെ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും എന്ത് ചെയ്തിരിക്കുന്നു? പരന്നിരിക്കുന്നു. നിങ്ങൾ നോക്കിയേ, മനുഷ്യൻ പാപി, പാപം മുഴുവൻ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഈ പാപം മൂലം മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്ന് അകന്നു പോകും. മരണം എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം സെപ്പറേഷൻ എന്നാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മരണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 3 വ്യത്യസ്ത മരണങ്ങളെ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. 1, ശാരീരിക മരണം. എന്താ ശാരീരിക മരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫിസിക്കൽ ഡെത്ത് എന്ന് നമ്മൾ പറയും. എന്താ ശാരീരിക മരണത്തിന്റെ പ്രത്യേകത? ശരീരത്തിൽ നിന്ന് ആത്മാവ് മാറ്റപ്പെടുന്നതിന് പറയുന്ന പേരാണ് ശാരീരികമായ മരണം. രണ്ടാമതൊരു മരണമുണ്ട്, അതിന് പറയുന്ന പേരാണ് ആത്മീയ മരണം, സ്പിരിച്വൽ ഡെത്ത്. ദൈവത്തിൽ നിന്ന് ആത്മാവ് എന്ത് ചെയ്യുകയാണെന്നറിയോ, മാറ്റപ്പെടുക, സ്പിരിച്വൽ ഡെത്ത്. ഇനി മൂന്നാമതൊരു മരണമുണ്ട്, ഇറ്റേണൽ ഡെത്ത്, അല്ലെങ്കിൽ നിത്യമായ മരണം. നിത്യതയിൽ നിന്ന് എന്നേക്കുമായി മനുഷ്യന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു, അകന്നുപോകും. നിങ്ങൾ നോക്കിയേ മനുഷ്യന്റെ അവസ്ഥ, അവനെന്ത് ചെയ്യുന്നു, പാപിയാണ്, പാപം മുഴുവൻ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു, ഈ പാപം മൂലം അവൻ മരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യനാണ് ഉടനെ എന്ത് ചെയ്യുന്നറിയാവോ, ഉൽപ്പത്തി പുസ്തകം 3:7 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ എന്ത് ചെയ്തു, നഗ്നരെന്നറിഞ്ഞ് അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. എന്താ അവിടെ നമ്മൾ വായിക്കുന്നത്? അഗ്നിയില, അത്തിയില കൂട്ടിത്തുന്നി. അവരവിടെ ചെയ്യുക എന്തറിയോ, അവരുടെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗം അവർ തന്നെ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. പക്ഷേ എന്താ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്? ഇലയൊക്കെ എന്ത് ചെയ്തു, വാടിപ്പോകുന്നു. ഇതെന്താ നമ്മളെ നാലാമത്തെ പോയിന്റിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്? നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. എന്താ അറിയോ, സ്വന്തം പ്രവൃത്തിയാൽ മനുഷ്യന് രക്ഷപ്പെടുവാൻ സാധിക്കത്തില്ല. നീ പാപിയാണോ, നിന്റെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിനക്ക് തന്നെ സാധിക്കത്തില്ല. നമുക്ക് പലർക്കും ബൈ ഹാർട്ട് അറിയാവുന്ന ഒരു വാക്യമാണ് FS ലേഖനൻ 2:8-9 വാക്യങ്ങൾ. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? FS 2:8-9 വാക്യങ്ങൾ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ആ വാക്യഭാഗം ശ്രദ്ധിച്ചോ, പ്രവൃത്തികളും കാരണമല്ല. നോക്കിയേ മനുഷ്യന് രക്ഷപ്പെടുവാൻ പിന്നെ എന്താ മാർഗം? പ്രവൃത്തിയാലും രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. ഇങ്ങനെ ഒരു അവസ്ഥ കടന്നു വന്നപ്പോഴാണ് അടുത്ത വാക്യത്തിന്റെ പ്രസക്തി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. നോക്കിയേ ഉൽപ്പത്തി പുസ്തകം 3:21 വാക്യം, അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 3:21, യഹോവയായ ദൈവം എന്ത് ചെയ്തു, ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ എന്ത് ചെയ്തു, ഉടുപ്പിച്ചു. ഇവിടെയാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ നോക്കിയേ, തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി കൈ കൊടുത്താൽ മതി, പക്ഷെ അതല്ല ചെയ്തത്. എന്താണെന്നറിയോ, ആ ഉടുപ്പുണ്ടാക്കി അവരെ എന്ത് ചെയ്തു, ഉടുപ്പിച്ചു. വാടിപ്പോകാത്തതായ ഉടുപ്പ്, തകർന്ന് നശിച്ചു പോകാത്തതായ ഉടുപ്പ് ആരെ ഏൽപ്പിച്ചു, അവരെ ഉടുപ്പിച്ചു. സ്തോത്രം. ഇതാണ് അഞ്ചാമത്തെ പോയിന്റിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നു, നയിക്കുന്നു. അതിന്റെ പേരാണ് ദൈവം തന്റെ സ്നേഹത്തെ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്നേഹമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്താ ആ ഉടുപ്പിച്ചതിലൂടെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, ദൈവം മാനവരാശി എന്ത് ചെയ്യുന്നു, സ്നേഹിക്കുന്നു. ഞാൻ ആ വാക്യഭാഗങ്ങൾ ഒന്ന് മുഴുവനും വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ, എബ്രായ ലേഖനം 9:22 വാക്യത്തിൽ പ്രമാണത്തിൽ ഇപ്പുറം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ എന്തില്ല വിമോചനമില്ല. ഈ പാപത്തിൽ നിന്ന് മനുഷ്യന് രക്ഷ വിടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു രക്ത ചൊരിച്ചിൽ നടക്കും. അതാണ് പ്രവാചകന്മാരെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതായ ആ പ്രവചന ഭാഗങ്ങൾ, യെശയ്യാ പ്രവചന 53:5-6 വാക്യങ്ങൾ, അതുപോലെ തന്നെ 1 പത്രോസ് 2:24 വളരെ പ്രസക്ത, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ആ വാക്യഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ക്രിസ്ത്യൻ ലൈഫിന്റെ ആദ്യത്തെ ക്ലാസ് ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ, നമ്മൾ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ സ്നേഹവാനായ ദൈവം ഇറങ്ങി വന്ന് നമുക്ക് മനോഹരമായൊരു വസ്ത്രം ഉടുപ്പിച്ച് ഉറപ്പിച്ച് എന്ത് ചെയ്തു, നമുക്ക് വേണ്ടി അവൻ എന്തായി തീർന്നു, ഒരു യാഗമായി തീർന്നു. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ 3:16 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എല്ലാവരും രക്ഷിക്കപ്പെടണമോ? എല്ലാവരും വീണ്ടും ജനിക്കണമോ? വീണ്ടും ജനിക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടത്? വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, യേശുക്രിസ്തുവിൽ എന്ത് ചെയ്യുക, വിശ്വസിക്കുക. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ മുഴുവൻ കാണുവാൻ കഴിയുന്നു. സുവിശേഷങ്ങളിൽ പല സ്ഥലങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. റോമാലേഖനം 10:10 അതിൻ്റെ 9-10 എന്താ അവിടെ എഴുതപ്പെടുത്തിയിരിക്കുന്നത്? യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ആരെങ്കിലും യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് റോമർ 10:9-10 രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ ഉരുവിട്ടാൽ വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞാൽ നിങ്ങളെ പാപങ്ങളെ ക്ഷമിച്ച് ദൈവവൈതലാക്കി തീർക്കുവാൻ കർത്താവിന് ഇന്ന് രാത്രിയിൽ സാധിക്കും. നിത്യജീവന്റെ ഓഹരിക്കാരായി തീരുവാൻ സാധിക്കും. ആ സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കർത്താവിന് സാധിക്കും. അതാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ഒരു ഹെഡിംഗിലേക്ക് കടന്നു വരാം. വീണ്ടും ജനനത്തിൽ മാനസാന്തരത്തിന്റെ പങ്ക് എന്ത്? അതുകൂടെ പഠിച്ച് മനസ്സിലാക്കി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും ജനനത്തിൽ മാനസാന്തരത്തിന്റെ പങ്ക്, അല്ലെങ്കിൽ റിപ്പൻഡൻസിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് പഠിക്കുവാനായിട്ട് നമ്മൾ 2 ഗ്രീക്ക് പദങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം. എന്നാൽ ആ ഗ്രീക്ക് പദങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന 2 ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 1, മത്തായിയുടെ സുവിശേഷം 4:17. മത്തായി 4:17. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. മാനസാന്തരപ്പെടുവീൻ, എന്താ അതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം? മെറ്റാനോനിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മാനസാന്തരത്തിന്റെ പങ്ക് എന്നുള്ള വിഷയമാണ് നമ്മൾ ഇതിനകത്തോട് മനസ്സിലാക്കുന്നത്. ഓരോ രക്ഷിക്കപ്പെടുന്ന വ്യക്തിയും മാനസാന്തരത്തിലൂടെയാണ് രക്ഷയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മാനസാന്തരം, മെറ്റാനോനിയ എന്ന അതിന്റെ വാക്കിന്റെ അർത്ഥം എന്താണ്? മനസ്സിനൊരു മാറ്റം ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു അനുതാപത്തിന്റെ അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ അനുതാപമാണ് ആ വ്യക്തിയെ എങ്ങോട്ട് കൊണ്ടെത്തിക്കുന്നത്? വീണ്ടും ജനനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു മറ്റൊരർത്ഥം കൂടെ ആ ഗ്രീക്ക് പദത്തിന് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? ചിന്തയിലുണ്ടാകുന്ന മാറ്റം, നമ്മുടെ ടോട്ടൽ ഒരു ചേഞ്ച് ആണ് ഈ റിപ്പൻഡൻസിലൂടെ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. 1, മത്തായിയുടെ സുവിശേഷം 4:17 മാനസാന്തരപ്പെടുവീൻ എന്നുള്ള പദം. 2, നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തി 3:19. അപ്പോസ്തല പ്രവൃത്തി 3:19, ബുക്ക് ഓഫ് ആക്ട്സ് chapter 3:19. അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം? തിരിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? തിരിഞ്ഞുകൊള്ളുവീൻ. ഒരു ടേണിങ്, പോകുന്ന പോക്കിൽ നിന്ന് ഒരു ടേണിങ്, അതിന് പറയുന്ന പേരാണ് മാനസാന്തരപ്പെടുക. അതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദമാണ് എപ്പിസ്ട്രോഫാൻ എന്നൊരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പിസ്ട്രോഫാൻ, തിരിയുക, പാപപ്രവർത്തികളിൽ നിന്ന് മാറ്റമുണ്ടാക്കുക, പാപപ്രവർത്തികളിൽ നിന്ന് ഒരു അനുതാപം ഉണ്ടാകുക. ഇത് കുറച്ചുകൂടെ വിശദമായി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമ്മൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മനോഹരമായ ഒരു സംഭവത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്, മുടിയനായ പുത്രന്റെ സംഭവം. ആ ഭാഗം വായിക്കുമ്പോഴാണ് ഇത് നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്ന് മേഖലകളിൽ, നിങ്ങൾ ആ ഹെഡിങ് എഴുതാൻ മറക്കരുത്, മാനസാന്തം പ്രധാനമായി മൂന്ന് മേഖലകളിൽ നടക്കണം അല്ലെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാകണം. ഏതൊക്കെയാണ് ആ മൂന്ന് മേഖലകൾ നമുക്ക് നോക്കാം. ഒന്ന്, ബുദ്ധിയുടെ മേഖലകളിൽ നമുക്ക് മാനസാന്തരം ഉണ്ടാകും. ബുദ്ധിയുടെ മേഖലകളിൽ, ബുദ്ധിയുടെ മേഖലകളിൽ മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്നറിയാവോ? നമ്മൾ എല്ലാ കാര്യത്തിലും എന്തിലാശ്രയിക്കും? ബുദ്ധിയിൽ ആശ്രയിക്കും. ദൈവത്തിൽ എന്ത് ചെയ്യത്തില്ല? ആശ്രയിക്കത്തില്ല. ബുദ്ധി ഉപയോഗിക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം, നമുക്ക് ബുദ്ധി വേണം. ബുദ്ധിയിൽ ഒരു മാനസാന്തരം വളരെ അനിവാര്യമാണ്. അതാണ് നമുക്ക് ലൂക്കോസ് സുവിശേഷം 15:17 കാണാൻ കഴിയുന്നു. കുടിയനായ പുത്രന്റെ ആ ലൈഫുമായിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ പഠിക്കാൻ പറ്റുന്നത് എന്താണ്? അപ്പോൾ സുബോധം വന്നിട്ട്, കണ്ടോ, സുബോധം, അവനൊരു മാനസാന്തരം ഉണ്ടാകുക. എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. നോക്കിയേ, അവന്റെ ജീവിതത്തിന് അവന്റെ ബുദ്ധി മേഖലകളിലും എന്തുണ്ടായി? ഒരു മാറ്റം ഉണ്ടായി. രണ്ട്, മാനസാന്തരം വേണ്ട രണ്ടാമത്തെ മേഖലയാണ് വികാര മേഖല, ഇമോഷൻ. നമ്മുടെ വൈകാരിക മേഖലകളിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു മാനസാന്തരം വേണം. ഈ വൈകാരിക മേഖലകളിൽ മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ വരുന്ന അപകടം എന്താണെന്ന് അറിയാവോ? നമുക്ക് വൈകാരിക മാറ്റങ്ങളിൽ നമ്മൾ അറിയാതെ പെട്ടുപോകും. ഇവിടെ ഇതാ ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഒരു മാറ്റം. അവനുണ്ടായത് എന്താന്ന് നോക്കിയേ, ലൂക്കോസ് 15:19 നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. അവൻ പൊട്ടിക്കരയുക. അതിൻ്റെ ഒറിജിനൽ ഭാഷയിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും. നീ നിന്റെ മകനല്ല പിതാവേ, ഞാൻ അതുപോലെ നിന്നെ വേദനിപ്പിച്ചു. ഇത് വീണ്ടും പറയുകയാണെന്നറിയോ, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ. നോക്കിയേ, വൈകാരിക മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാകും. മാനസാന്തരത്തിൽ ഒന്ന് ബുദ്ധി മേഖലകളിൽ, രണ്ട് വൈകാരിക വികാര മേഖലകളിൽ, ഫീലിങ്സ്. മൂന്ന്, തീരുമാന മേഖലകളിൽ മാനസാന്തരം വേണം. തീരുമാന മേഖലകളിൽ മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്താണെന്നറിയോ? ഒരു തീരുമാനവും എടുക്കത്തില്ല. കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എന്ത് ചെയ്യത്തില്ല? തീരുമാനം എടുക്കത്തില്ല. കാരണം എന്താ? അവിടെ ഒരു മാനസാന്തരം എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. അതാണ് നമുക്ക് വീണ്ടും ലൂക്കോസ് സുവിശേഷത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 15:19 വാക്യങ്ങളിൽ നമുക്ക് വായിക്കുന്നുണ്ട്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? തൻ്റെ ആ അനുതാപത്തെ കുറിച്ച് നമ്മളവിടെ വായിക്കുകയാണ്. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പനോടപ്പ, സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ വായിക്കുകയാണ്, അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. നോക്കിയേ, അവൻ്റെ തീരുമാനം നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു കാര്യം ഇവിടെ വളരെ പ്രധാനമായിട്ട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മാനസാന്തരം കൂടാതെ ഒരാൾക്ക് വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മാനസാന്തരത്തെക്കുറിച്ച് വളരെ ആധികാരികമായി പഠിപ്പിച്ചത്. മനസ്സിനൊരു മാറ്റം, അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവും ദൈവവചനവും പ്രവർത്തിക്കുമ്പോൾ മനസ്സിന് മാറ്റം ഉണ്ടാകുന്നു. ആ മാനസാന്തരമാണ് എങ്ങോട്ട് നയിക്കുന്നത്? വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഒരു നാണയത്തിൻ്റെ രണ്ടു വശങ്ങൾ പോലെയാണ് മാനസാന്തരവും വീണ്ടും ജനനവും. മറന്നു പോകരുത്, മാനസാന്തരവും വീണ്ടും ജനനവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ. ഇന്ന് രാത്രിയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് രാത്രി മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒന്ന്, ഇത് ക്രിസ്തുവിൽ ആരംഭിച്ച് ക്രിസ്തുവിൽ മറയപ്പെടുന്ന ഒന്നാണ് ക്രിസ്തീയ ജീവിതം. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോപ്പറായിട്ടുള്ളൊരു വളർച്ച ആവശ്യമാണ്. പെട്ടെന്നുള്ള വളർച്ച വേണ്ട, പടിപടിയായിട്ടുള്ളൊരു വളർച്ച അനിവാര്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുന്ന ഫലം കൊയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നേടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു അതിനെ സപ്പോർട്ട് ചെയ്ത് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പാറമേൽ വീട് പണിയുന്ന മനുഷ്യനോട് ഉള്ള ഉപമ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ വചനത്തിന് പ്രാധാന്യം കൊടുത്തുള്ള വളർച്ചയുടെ ആവശ്യകതയെക്കുറിച്ചും നമുക്ക് കേൾക്കുവാനിടയായിത്തു. വളർച്ച വളരെ ആവശ്യമാണോ? തീർച്ചയായിട്ടും. എന്താ വളർച്ച ആവശ്യമുണ്ട് എന്ന് പറയുന്നതിന്റെ കാര്യം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം, അതുപോലെ തന്നെ നമ്മൾ കണ്ടു പൗലൂസിന്റെ സാക്ഷ്യം, പത്രോസിന്റെ സാക്ഷ്യം, എല്ലാവരും സാക്ഷ്യപ്പെടുത്തുകയാണ് എന്താ വളർച്ച അനിവാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വീണ്ടും ജനിക്കാം? നമ്മൾ കണ്ടു ദൈവവചനവും പരിശുദ്ധാത്മാവും വീണ്ടും ജനനത്തിന് വളരെ അനിവാര്യമായ രണ്ട് ഘടകങ്ങളാണ്. അതിന്റെ വാക്യഭാഗങ്ങൾ നമുക്ക് കാണുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളെ നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനിക്കേണ്ട ആവശ്യമാണോ? യേശു കൽപ്പിച്ചു, ദൈവവചനം പഠിപ്പിക്കുന്നു, അപ്പോസ്തോലന്മാര് നമുക്കൊരു മാതൃകയായിട്ട് കാണിച്ചു തന്നു. മാത്രമല്ല അപ്പോസ്തോലന്മാരുടെ പ്രവർത്തന മേഖലകൾ ഈ വീണ്ടും ജനനത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവരാധികാരികമായി പഠിപ്പിച്ചു, നമുക്കൊരു മാതൃകയാക്കി തന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് വീണ്ടും ജനിക്കാം? നമ്മൾ അഞ്ച് പ്രധാനപ്പെട്ട പടികളെ കണ്ടു. നമ്മുടെ പാപം, നമ്മൾ പാപികളാണെന്ന് നമ്മൾ മനസ്സിലാക്കി. രണ്ട്, ഈ പാപം മുഴുവൻ നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ നഗ്നവും മലർന്നവുമായിട്ടിരിക്കുക. മൂന്ന്, ഈ പാപം മൂലം മനുഷ്യൻ മരിക്കുന്നു, അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അവൻ ധാരാളം ക്രിയകൾ ചെയ്യുന്നു. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, നിനക്ക് പ്രവർത്തിയാൽ രക്ഷപ്പെടുവാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് തന്നെ ഒരു മാർഗം ഒരുക്കി തന്നു. 3:21 കർത്താവ് ഒരു മനോഹരമായ ഉടുപ്പ് നമുക്ക് വേണ്ടി നൽകിത്തു. എന്തിനെ കാണിക്കുന്നു? ക്രിസ്തുവിന്റെ സ്നേഹത്തെ കാണിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ 3:36 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനെ ജീവനെ കാണുകത്തില്ല, ദൈവത്തിന്റെ ക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് കണ്ടു വീണ്ടും ജനനത്തിന് മാനസാന്തരം വളരെ ആവശ്യമാണ്. ഏതെല്ലാം മേഖലകളിൽ മാനസാന്തരം വേണം? നമ്മുടെ ബുദ്ധിയുടെ മേഖലകളിൽ, വികാര മേഖലകളിൽ, അതുപോലെ തന്നെ തീരുമാന മേഖലകളിൽ നമുക്ക് മാനസാന്തരം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വീണ്ടും ജനനത്തിലേക്ക് എത്തുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ജീവിതത്തെ കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞാൻ നല്ല രീതിയിൽ വളരുവാൻ ആഗ്രഹിക്കും, അവിടുന്ന് എന്നെ സഹായിക്കാം. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും കുറച്ചുകൂടെ പ്രവർത്തിക്കുവാൻ, ക്രിയ ചെയ്യുവാൻ, അതിനായി കർത്താവ് എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുന്നു.